യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നത് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവാപത്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടതിടുന്നു. ഒരു തര വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അതിരങ്ങളിൽ അരുളപ്പാടുണ്ട്. ന്യായവിധിയിൽ അവന്റെ വായ് പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ. സഞ്ചിലയെ പരിയൊക്കെയും അവന്റെ പ്രവൃത്തിയാവുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അതിരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം ചിന്മഴയ്ക്കുള്ള മേഘം പോലെയാവുന്നു. സംഘത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷം അവശ്യം നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയം വിവേകി എന്ന് വിളിക്കപ്പെടും. അതിന് മാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായ് പഠിപ്പിക്കുന്നു. അവന്റെ അതിരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാവുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസ്സാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു. അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഏഷ്യക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വിശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. വപ്പുകടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ചതല ശോഭയുള്ള കിരീടമാവുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ചീട്ട മടിയിലിടുന്നു. അതിന്റെ വിധാനമോ യഹോവയാൽ അത്രേ. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിനും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം മുടങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ട അവന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ചോദന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അതിരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാവുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അതിരം ഘോഷന യോഗ്യമല്ല. വ്യാജമുള്ള അതിരം ഒരു പ്രഭുവിനെങ്ങനെ സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. അത് ചെല്ലു നടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഘോഷനെ നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായൊരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂടനെ അവന്റെ ഘോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ. ആകയാൽ കലഹം ആവും മുമ്പേ തർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം പിടിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂടന ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിക്കാൻ അവന്റെ കയ്യിൽ ദ്രവ്യമേതിന്. സ്നേഹിതനെല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാവുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവഹിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വിഘടനാവുള്ളവൻ ആപത്തിലാവപ്പെടും. കോശനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും. മൂടന്റെ അപ്പന് സന്തോഷം ഉണ്ടാകുകയില്ല. സന്തുഷ്ടതയും നല്ലോ ഒരു ഔഷധമാവുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിലിരിക്കുന്നു. മൂടന്റെ കണ്ണോ ഭൂമിയുടെ അകൃതികളിലേക്ക് നോക്കുന്നു. മൂടനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവർക്ക് കയ്പും ആവുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർന്നുമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ പോഷനെ പോലും ജ്ഞാനിയായും അതിരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എന്നും. കൂടുവിട്ട് നടക്കുന്നവൻ സ്വേച്ഛ അന്വേഷിക്കുന്നു. സകലജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ വിഷമില്ല. ദുഷ്ടനോടുകൂടെ അഹമാനവും ദുഷ്കൃതിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂടന്റെ അതിരങ്ങൾ വഴക്കിനിടയാകുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായവന്റെ നാശം, അവന്റെ അതിരങ്ങൾ അവന്റെ പ്രാണന ഗണി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ, മുടിയന്റെ സഹോദരൻ, യഹോവയുടെ നാമം, ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേ കോടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാനധന സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുമ്പേ മനുഷ്യനെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിന് മുമ്പേ താഴ്മ, കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഘോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനുഷ്യനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്നവനെ പരിശോധിക്കും. ചീട്ട തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാവുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അതിരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയോട് പ്രസാദം ലഭിച്ചുവരിക്കുന്നു. ദരിദ്രൻ യാചനാ രീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും മറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. വികടാതരമുള്ള മൂടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ട് കാൽവിക്കുന്നവനോ പിഴിച്ചു പോകുന്നു. മനുഷ്യന്റെ ഘോഷം അവന്റെ വഴിയെ മറച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ യഹോവയോട് വിഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോട് അവന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ്ക നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവനേവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ ഭയക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വാക്ക് തിരിയുമ്പോഴേക്ക് അവനെ കാണാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവർ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ്ക നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനം ഭോഷന് യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽ കത്തിരത്വം നടത്തുന്നതോ ദാസൻ എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞുപോലെ. മൂടനായ മകനപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കളമ്പിൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വിച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടികാട് നിദ്രയിൽ വീഴിക്കുന്നു. അലസജിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. ഇളയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കോണ്ണം ഭാവിക്കരുത്. ജാസ്മിൻ കോഫി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേത് നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്നെ മനസ്സുപോലെ ദയ കാണിക്കും. ഒരു പറയുന്നതിനേക്കാൾ യഹോവാഭക്തി ജീവഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവനെ നേരിടുകയില്ല. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. കരിവാർത്തി അടിച്ചാൽ അത്ഭുതി വിവേകം പ്രാപിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഒടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയോ മാനും വരുത്തുന്ന മകനാവുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസ്സാരസാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായ ശിക്ഷാവിധിയും മൂടന്മാരുടെ മുരുകന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാവുന്നു. അതിനാൽ ചാചാരി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനുമാനും. എന്നാൽ ഏത് പോഷനും ചെണ്ട കൂടും. മടിയൻ ചെയ്ത നിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും. ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുമായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകലദോഷത്തെയും പേറ്റിക്കളയുന്നു. ഞാനെന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ ഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തിന്റെ പ്രവൃത്തി വെടിപ്പും നേരമുള്ളതാവുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവയുണ്ടാക്കി. ദരിദ്രനാവാതിരിക്കേണ്ടതിനെ നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. വിലയ്ക്കുമാകുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും മനോധി മുത്തുകളും ഉണ്ടല്ലോ. പരിജ്ഞാനമുള്ള ആദരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദി ആകുന്നവനോട് പണയം വാങ്ങുക. രാജസാൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം. പിന്നെ തേടിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം. അതിന്റെ അവസാനമോ നിഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടുതരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്. കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യനെ തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇതെന്ന് വേദിതമെന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനെ ഒഴിക്കണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്യന്മാരെ പേറ്റിക്കളയുന്നു. അവരുടെ മേൽ അവൻ നിരവധി വിട്ടുന്നു. മനുഷ്യന്റെ ആത്മാവേ ഹോവയുടെ ദീപം. അതോത്തിന്റെ അറകളൊക്കെ ശോധന ചെയ്യുന്നു. ദയയും വിശ്വസതയും രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ. വൃതമാതനരെ അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അരിയും ദോഷത്തെ അരിച്ചുവാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവനതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതി ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനിയാകത്തേക്കാളിഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും ഭാവം തന്നെ. ദുസ്സാഹിര വിചാരങ്ങൾ സമൃദ്ധിഹേതുകങ്ങളാകുന്നു. ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടുകാരത്രയെ ബന്ധപ്പെടുന്നത്. കള്ളനാവുകൊണ്ട് ധനസമ്പാദിക്കുന്നത് മാറിപ്പോകുന്ന ആവിയാവുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അവർക്ക് ഭാരം ചുമക്കുന്നതിന് വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചെവുള്ളോ തന്നെ. തന്റെ കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു, അവനെ കൂട്ടുകാരനോട് ദയ തോന്നുന്നുമില്ല. ഒരു ആശയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവെക്കുന്നു, ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. എളിയവന്റെ നിലവിളിക്ക് ചെവി കൊത്തിക്കളയുന്നവൻ താനും വിളിച്ചു പേശിക്കും, ഉത്തരം ലഭിക്കില്ല. രഹസ്യതി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമാന ഉഗ്രകോപത്തെയും സമർപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാവുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവർ മൃഗന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും, ഇല്ലാത്ത പ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകില്ല, ദുഷ്ടൻ നീതിമാന മറുവിലയാകും, രോഗി നേരുള്ളവർക്ക് പകരമായി തീരും. ചണ്ടയും ദുശീലമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജനദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്, മൂടനോപയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും ദയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നികളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതു, വേലദേവാനവന് കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനെ ആകം വെറുപ്പാവുന്നു, അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാർശ്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. പുതിയ ദിവസത്തെ വിചമയിക്കുന്നു, യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അനവധി സ്തംഭത്തിലും സ്ത്രീസ്ത്രീയിലും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെ ഉണ്ടാക്കിയവന് യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേർപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ പ്രതിക്കുമുള്ള പ്രതിഫലം.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസൂക്ഷ്മദിനാചരണത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ദൈവമക്കളെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിലെ തൃപ്പാദത്തിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും പ്രത്യേകിച്ച് പരിശുദ്ധമായി നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നോമ്പിന്റേതായ പരിശുദ്ധിയിൽ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശരീരങ്ങളെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിലെ ദൈവത്തെ സ്തുതിപ്പാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം കനിഞ്ഞു തന്ന നിമിഷങ്ങളാണെന്നുള്ള ചിന്തയോടുകൂടി ആ ഒരു ഓർമ്മയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതാണ്. ഈ ദിനങ്ങളിലൊക്കെ നമ്മെ തന്നെ ഏറ്റവും വിശുദ്ധിയോടെ കാത്തുസൂക്ഷിപ്പാൻ തക്ക ഓണം ഇടയാകണമേ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ ആന്തരിക ജീവിതത്തിന് കൂടുതൽ ഫലവത്തായി തീരുവാൻ തക്ക ഓണം. ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളും ചിന്തിക്കുന്ന ആശയങ്ങളും ഒക്കെ കൂടുതൽ ഞങ്ങളുടെ മനസ്സുകളെ ശരീരം ഒക്കെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിപ്പാൻ തക്ക ഓണം ഇടയാക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്തെ തിരുമനസിന്റെ സാന്നിധ്യയോടെ ഇല്ലെങ്കിൽ തന്നെയും തിരുവനെ പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യത്തോടെ നിറയ്ക്കുന്ന അന്നി ബിജോയി അച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നിഗൃഹിതമായ ചിന്ത പകർന്നു വരുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ സാമൂലച്ചനെ, ശിവശേഷനെ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് സൂബോറോ എന്ന് പറയുന്ന ഒരു ഗാന ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളൊക്കെയും അച്ഛന് നാട്ടിലും അമേരിക്കയിലുമായിട്ടൊക്കെ നടത്തി വളരെ ഈ ഒരു മേഖലയിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ അച്ഛൻ ചെയ്യപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാദം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 365-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 365-ാമത്തെ ഗീതം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. വളരെ സുപരിചിതമായ ഒരു ഗീതമാണ്. എന്നെയും എന്റെ കുടുംബത്തെയും ഓരോ നിമിഷവും തകർന്നു പോകാതെ സ്വർഗീയ തുറമുഖത്തിലേക്ക് യാത്ര ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ചു കൊടുക്കാം. കുടുംബമാകുന്ന ഈ കപ്പല് ഏറ്റവും അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ നയിക്കണമേ. അവിടുന്ന് കപ്പിത്താനായിരുന്നുകൊണ്ട് എത്തേണ്ട ദിശയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് മാർഗം ദർശിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉറപ്പിക്കുന്ന ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ എല്ലാ പുസ്തകങ്ങളിലും ഈ ഗീതം ഉണ്ടാവണമെന്നില്ല. ഉള്ളവരൊക്കെയും ആ ഗീതം എടുത്ത് പാടുവാൻ തക്കവണ്ണം
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നല്ലവൻ ഞങ്ങളാലോപിപ്പാ യോഗ്യതാമുമ്പിൽ ഇത്ര നന്മകൾ ഞങ്ങളാലോഭവിപ്പാ എന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്റെ സ്നേഹമാക്കുവാനെന്തുള്ളൂ യോഗ്യത. ഇത്രത്തോളമെന്നെ യോഗ്യതാമുമ്പിൽ ഇത്രത്തോളം എന്നെ ധന്യരായി തീർക്കുക ഞാനും കുടുംബം എന്നുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാനെന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാനെന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ യാരും കുടുംബവും എന്നുള്ളൂ. ഇത്ര തന്മകൾ ഞങ്ങളനുഭവിപ്പാനെന്തുള്ളൂ യോഗ്യതാമുമ്പിൽ ഇത്ര തന്മകൾ ഞങ്ങളനുഭവിപ്പാനെന്തുള്ളൂ യോഗ്യതാമുമ്പിൽ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദി തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ദൈവമേ,
ഹൃദയ പരിശുദ്ധരാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ദൈവമേ നിനക്ക് സ്തുതി. സ്തുതാവേ നിനക്ക് സ്തുതി. പാപികളാ നിന്റെ അടിയാരോട് കരുണ ചെയ്തമശിയ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ പിതാവേ നിന്റെ തിരുനാമം
പരിശുദ്ധമാകണമേ.
പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ അതിനെപ്പെട്ടവർ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വ നിനക്ക് നിനക്കുള്ളതാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. മറക്കുമോ ദേവനായ കർത്താവേ വലത്തു ഭാഗത്തെ ഇരിപ്പിന് എല്ലാവരും ആഗ്രഹിക്കുന്നതായ ദിവസത്തിൽ ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയും അരുതേ. ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള മാമോദീസ ഞങ്ങൾക്ക് മുങ്ങിപ്പോകാത്ത കപ്പലായി തീർന്നിട്ട് അതിനാൽ ഞങ്ങൾ അക്തിക്കടലിനെ കടന്ന് നിന്റെ കൃപയിൽ ജീവിക്കുമാറാകേണ്ടവേ. കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ മൂടിയിരിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നേരെ നിൽക്കുന്നു. ഞങ്ങൾ എങ്ങനെ ആകാശത്തിലേക്ക് നോക്കി മോചനത്തെ അപേക്ഷിക്കേണ്ടു. പാപിയായ സ്ത്രീയെ പോലെ ഞങ്ങൾ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമേ. മനോഗുണവാനായ ദൈവമേ ഞങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ചു കളയരുത്. ഞങ്ങളുടെ പ്രാർത്ഥന നിരസിച്ചു കളയരുത്. ഞങ്ങളെ നീ കൈവിട്ട് കളയരുത്. ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ. കർത്താവേ ഞങ്ങൾ പാപച്ചെളിയിൽ മുങ്ങിക്കിടക്കുന്നു. നിന്റെ വെടിപ്പുള്ള സോപ്പായാൽ ഞങ്ങളുടെ മേൽ തളിക്കണമേ. ഞങ്ങളുടെ മലിനതകൾ കൃപയോടെ കഴുകിക്കളയണമേ. ഞങ്ങൾ നിനക്കുള്ളവരായിരിക്കാനും നിന്റെ ഇഷ്ടപ്രകാരം നടപ്പാനും ന്യായവിധിയുടെ ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തുനിന്നുകൊണ്ട് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ സത്യവിശ്വാസം ഞങ്ങളോട് ഉപദേശിക്കുകയും നല്ല മേച്ചിൽപ്പുറങ്ങൾ ഞങ്ങളെ മേയ്ക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വൽപ്പാന്മാരെയും പിതാക്കന്മാരുടെയും ഉപദേശങ്ങൾ സ്ഥിരപ്പെട്ടിരിക്കുവാനും അവരുടെ പിന്നടികൾ നടപ്പാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കേണ്ടവേ. അവരോടുകൂടെ സത്യവിശ്വാസം പ്രസിദ്ധപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ദൈവീകമായ കൃപാകടാക്ഷങ്ങളെ നൽകേണ്ടവേ. ഉണങ്ങിയ അസ്ഥിയിൽ നിന്നും അത്ഭുതകരമായ ശിംശോന് വെള്ളം ഒഴുകുകയും അവന്റെ ദാഹസമയത്ത് വെള്ളം കുടിക്കുകയും ചെയ്തുവെങ്കിൽ പരിശുദ്ധ പിതാക്കന്മാരായ എല്ലാ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളിൽ സങ്കേതം പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ നന്മകളും കൃപകളും കടാക്ഷങ്ങളും ലഭിക്കാനിടയാക്കേണ്ടവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ പ്രീതിപ്പെട്ടതായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബുക്കൂൽ സുബാലോൽമീൻ.
ആമീൻ.
പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സുശ്രൂഷം എത്തിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതി പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. ആഴ്ചകൾ പിന്നിട്ട് ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ അടുത്ത ഞായറാഴ്ച പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് തന്റെ അടുത്ത് വരുന്ന എല്ലാ മനുഷ്യർക്കും തന്റെ സ്പർശനത്തിൽ കൂടിയും നോട്ടത്തിൽ കൂടിയും വാക്കിൽ കൂടിയൊക്കെ സൗഖ്യം നൽകുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുകയും ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ ധൈര്യത്തിലും ഉറപ്പിലും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൊക്കെ നമ്മളെ നയിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിലെ പ്രത്യേകിച്ച് ഈ നോമ്പിൽ കൂടി നമ്മൾ മനസ്സിനും ശരീരത്തിനും വലിയ ആത്മീയ ധൈര്യം അല്ലെങ്കിൽ ഒരു പ്രത്യാശപൂർവമായ ജീവിത സാഹചര്യം നമുക്ക് ഒരുക്കിത്തരും എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ദൈവസ്ഥാനത്തേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങൾ അർപ്പിക്കുന്ന നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ അവിടുന്ന് സ്വീകരിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നി ജോൺ സാമൂലച്ചനാണ്. ഒന്നും മുമ്പൊരിക്കലും ഈ ശുശ്രൂഷ സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിന് പലർക്കും സുപരിചിതനാണ്. നേരത്തെ ഓർമ്മിച്ചതുപോലെ സുബോർ എന്ന് പറയുന്ന ഒരു ഗാന ശുശ്രൂഷ ഒരുപാട് ആൾക്കാരെ കൂട്ടി അറ്റൻഡ് ചെയ്ത ഒരു ആരാധന സംഗീതത്തിന്റെ ഒരു ആവിഷ്കാരം വളരെ ശ്രദ്ധേയമായി, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ അത് വളരെ പ്രാധാന്യത്തോടുകൂടി സഭാമക്കളൊക്കെ അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അടുത്ത കാലത്ത് ഡാലസിൽ വെച്ചും അതേ പ്രോഗ്രാം നടത്തി. അമേരിക്കയിലുള്ള അനേക ആളുകൾ അതിൽ സംബന്ധിക്കുകയും വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഒരു മേഖലയിൽ അച്ഛൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അച്ഛൻ്റെ സാന്നിധ്യം ഇന്ന് നമുക്കുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ വൈദിക സെമിനാറിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ സാന്നിധ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷവും അച്ഛനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ അച്ഛൻ ഡിട്രോയിറ്റിലാണ് ഇരുന്നുകൊണ്ട് അച്ഛൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവരുടെ പേരും പ്രിയപ്പെട്ട ജോൺ സാമ്പോസിനെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛനെ തിരുവാനം ധ്യാനിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം കഷ്ടതകൾ നിറഞ്ഞ ഒരു ലോകമാണിത്. കർത്താവ് തന്നെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, ഞാൻ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. രോഗങ്ങളോ കഷ്ടതകളോ പ്രയാസങ്ങളോ പല രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ ദൈവത്തോടുള്ള ബന്ധം തന്നെ നമ്മൾ വിച്ഛേദിക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് പ്രതീക്ഷയോട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്നത് നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. ഒരു ദിനം ചേർന്ന് ജീവിക്കത്തക്കവണ്ണം നമ്മളെ കാത്തുവരും, അല്ലെങ്കിൽ നമുക്ക് ഒരുക്കി തരും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയാണ്. ഈ കഷ്ടതകളെ ഒക്കെ മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം എന്നിലും നിങ്ങളിലും രൂപപ്പെട്ടു വരുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു ശക്തിയെ മുൻനിർത്തിക്കൊണ്ട്, ആ ഒരു ശക്തിയെ സ്വായത്തമാക്കിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം ഈ ഗീതങ്ങളും ഈ കൂട്ടായ്മകളും ഒക്കെ നമ്മെ ഉപകരിക്കട്ടെ, സാധൂകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണ ഗീതമായിട്ട് സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം. കണ്ണോ നീർ മാറി വേദനകൾ
മാറി നല്ല ദീനം എന്നു
കാണുന്നകൾ മാറി നല്ല ദീനം എന്നു കാണുമോ. കണ്ണോ നീർ മാറി
ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ എല്ലാവർക്കും വന്ദനം, നമസ്കാരം. ഈ പരിശുദ്ധമായ നൊയമ്പ് കാലയളവിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനാപരമായ നിമിഷങ്ങളും സമയങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നു എന്നുള്ളതിന് തർക്കമില്ല. ഇന്ന് അധികം സമയം ചെലവിടക്കാതെ തന്നെ നമുക്ക് ധ്യാനിക്കുവാനുള്ള വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. സാധാരണ രീതിയിൽ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്ന രീതിയായിരിക്കാം മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥന ശകലമാണ് ഈ സമയത്ത് നമുക്കൊരുമിച്ച് ചിന്തിക്കാനായിട്ട് എന്റെ മനസ്സിൽ വരിശുദ്ധാത്മാ തോന്നിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ധ്യാന ശകലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും എല്ലാം വേദവസ്ഥ അടിസ്ഥാനത്തിൽ മാത്രം അവർക്ക് വെളിപാടുകളാലും ധ്യാന ചിന്തകൾ കൂടെ ലഭിച്ചത് അവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമേയം സദറാകളിൽ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ 40-ാം വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രഭാത പ്രാർത്ഥനയുടെ എത്രയുടെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് സഹിക്കുവാനിടയായി. ഞാനത് പല ദേവാലയങ്ങളിൽ ഇപ്പം അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിലകത്ത് എഴുതിയിരിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ചുകൊള്ളണമേ. ഇതാണ് പ്രാർത്ഥന. പക്ഷെ ചെറിയൊരു വാചകമാണ്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ചുകൊള്ളണമേ. നമുക്കറിയാമല്ലോ, ഈ നൊയമ്പ് കാലങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗഖ്യദാന ശുശ്രൂഷകളാണ് പിതാക്കന്മാര് നമുക്ക് വേണ്ടി ധ്യാനാത്മകമായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. സൗഖ്യം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ആദ്യം ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു വാക്കാണ്. ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ എന്താണ് ഈ ദശേന്ദ്രിയങ്ങൾ എന്നുള്ള വാക്ക് നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ആധ്യാത്മികതയുടെ, അതായത് പൗരസ്ത്യ ദർശനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു മർമ്മമാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്കൂളുകളിലും ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വാക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതില് അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് ദശേന്ദ്രിയങ്ങൾ എന്നാണ്. ദശ എന്ന് പറഞ്ഞാൽ 10 എന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ 10 ഇന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചുകൊള്ളണമേ കർത്താവ് എന്നുള്ളതാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥന. ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥനകളിൽ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ കടൽ വെള്ളത്തിൽ അതിന്റെ അഗാധത്തിലെ മത്സ്യങ്ങൾ, കാരൽസ് എന്ന കോറൽസ് എന്ന് പറയുന്ന ആ മത്സ്യങ്ങൾ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ പുറമേ നോക്കുമ്പം ഈ മത്സ്യത്തെ കാണുവാൻ സാധ്യമല്ല. നമ്മളൊരു ബോട്ടിൽ കൂടി യാത്ര ചെയ്ത് അതിന്റെ സൂബ്ലൻസ് ഒക്കെ വെച്ച് ഇത് കാണാൻ വേണ്ടി ബോട്ടിൽ സഞ്ചരിക്കുന്നവരുണ്ട്. കടലിന്റെ അടിത്തട്ടിലെ സ്റ്റാർ ഫിഷ് പോലുള്ള വളരെ മനോഹരമായ മത്സ്യങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമ്മൾ പൊതുവെ എല്ലാ മനുഷ്യരും മുകളിലുള്ള മത്സ്യങ്ങളെ പിടിച്ചും അത് ഭക്ഷിച്ചും സന്തോഷവും സംതൃപ്തിയും വിശപ്പുമൊക്കെ അടക്കിയാണ് ജീവിക്കുക. അതിന്റെ അടിയിൽ വളരെ മനോഹരങ്ങളായ മത്സ്യങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് പൗരസ്യ ആരാധനയുടെ മർമ്മങ്ങൾ. അതിന്റെ ആഴത്തിലേക്ക് എല്ലുമ്പോഴാണ് ഇതിന്റെ ഇതിന്റെ എന്താ പറയുക, അതിന്റെ സൗന്ദര്യം, അതിന്റെ ആ എല്ലാം നമുക്ക് മനസ്സിലായി വരിക. അങ്ങനെ ഒരു പ്രാർത്ഥനയാണിത്. കർത്താവ്, നിങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുചീകരിച്ചോളണം. 10 ഇന്ദ്രിയങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ. ശരിക്കും നമ്മൾ പുറമേ കാണുന്ന 5 ഇന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊക്ക്, ഇവയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ രാജന്മാർ ദശേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ആ ബാക്കി 5 എണ്ണം എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബാക്കി 5 ഇന്ദ്രിയങ്ങൾ ഏതാണ്, ആ 5 ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നൊയമ്പ് അനുഷ്ഠാന ക്രമങ്ങളിൽ എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതയാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പുറമേ കാണുന്ന 5 ഇന്ദ്രിയങ്ങൾ കൂടാതെ അകത്ത് ഇതേ 5 ഇന്ദ്രിയങ്ങളുണ്ടെന്നാണ് പിതാക്കന്മാരുടെ ഭാഷ്യം, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ പുറത്ത് കാണുന്ന ഇന്ദ്രിയങ്ങൾ ഇല്യൂഷൻസ് ആണ്, കാരണം ഇവയെല്ലാം നശിച്ചു പോകുന്നതാണ്. ഒരു ദിവസം ഇതെല്ലാം മണ്ണിനടിയിൽ തീർന്നു പോകുന്നതും പിന്നെ അത് ഒരു മനുഷ്യനും ഓർക്കാത്തതും അല്ലെ പിന്നെ കാണപ്പെടുവാനോ ആക്ടിവേറ്റ് ചെയ്യുവാനോ സാധിക്കാത്തതുമാണ് പുറത്തെ ഇന്ദ്രിയങ്ങൾ. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് അവയെ ഇല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്, അതെല്ലാം മായയാണെന്ന് പറയും. എന്നാൽ അകത്തെ ഇന്ദ്രിയങ്ങൾ അവ ഇറ്റേണലാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഏതാണ് ഈ അകത്തെ ഇന്ദ്രിയങ്ങൾ? അകത്തെ ഇന്ദ്രിയങ്ങൾ ഇതേ ഇന്ദ്രിയങ്ങൾ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അതായത് അകത്തൊരു കണ്ണ്, അകക്കണ്ണ് എന്ന് പറയും, അകത്തൊരു മൂക്ക്, അകത്തെ മൂക്ക്, അകത്ത് രുചി, അകത്ത് സ്പർശനം, അകത്ത് കേൾവി, ഇതെല്ലാം കൂടെ ചേർത്തുള്ള നമ്മളുടെ ഒരു 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 പൂർണതയാണ് പൗലോസ്ലിഹ വിളിക്കുന്നത്. എന്റെ അകത്തെ മനുഷ്യൻ എന്ന് പൗലോസ്ലിഹ വിളിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഈ അകത്തെ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അവൻ ഇറ്റേണലാണ്, ഇന്ന് നിലനിൽക്കുന്നതാണ്. ഈ അകത്തെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ മസിഹായുടെ എല്ലാ ഇന്ദ്രിയ വശങ്ങളും നമുക്ക് അനുഭവേദ്യമാകുവാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മസിഹായുടെ എല്ലാ ഇന്ദ്രിയ വശങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അനുഭവേദ്യമാക്കാൻ നമ്മൾ പറയില്ലേ, നമ്മൾ പറയില്ലേ, നമ്മൾ ഞാൻ കർത്താവിനെ കാണുന്നു, ഞാൻ കർത്താവിനെ കേൾക്കുന്നു, ഞാൻ കർത്താവിനെ മണക്കുന്നു, ഞാൻ കർത്താവിനെ രുചിക്കുന്നു, ഞാൻ കർത്താവിനെ തൊടുന്നു. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അകത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. നമ്മുടെ പുറമേയുള്ള കണ്ണ് വെച്ച് കർത്താവിനെ കാണുവാൻ സാധ്യല്ല. അതേസമയം നമ്മുടെ അകത്തെ കണ്ണ് ആക്ടിവേറ്റഡ് ആണ്. പക്ഷെ അകത്തെ കണ്ണ് ആക്ടിവേറ്റഡ് ആകണമെങ്കിൽ പുറത്തെ കണ്ണിന് അതിന് അതിന് വലിയ റോളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധിയുള്ളതായി തീരും, പ്രകാശിതമായി തീരുമെന്ന് പറയുന്നത്. അങ്ങനെ കണ്ണ്, നമ്മുടെ പുറത്തെ കണ്ണ് നമ്മൾ ശുദ്ധമായി സൂക്ഷിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ അകത്തെ കണ്ണ് ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് അത് സാവധാനം പുറത്തെ ഇന്ദ്രിയ അടയുകയും ചെയ്യും. അടയും തോറും ഇത് പുറത്തെ ഇന്ദ്രിയ അടയും തോറും അകത്തെ ഇന്ദ്രിയ ആക്ടിവേറ്റഡ് ആവും, തുറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചു പോകുന്നതിന്റെ കാര്യം അതാണ്. ശരിക്കും കണ്ണടച്ച് പോവുകയാണ് ചെയ്യുന്നത്, അതറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രോസസ്സാണ്. അടഞ്ഞു പോകുമ്പോൾ അകത്തെ കണ്ണ് തുറക്കും. ആ കണ്ണ് വെച്ചാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവന്റെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനം 34:5 പറഞ്ഞിരിക്കുന്ന വേദവചനം അന്വർത്ഥമാകുന്നത് നമ്മുടെ അകത്തെ കണ്ണു വെച്ച് യേശുവിനെ കാണുമ്പോഴാണ്. അതൊരു ആനന്ദ അനുഭൂതിയാണ്. അതാണ് ആന്തരിക കണ്ണെന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ദേവാലയത്തിന്റെ മധ്യത്തിൽ ഗോകുൽത്ത നാട്ടിയിട്ടുണ്ട്. ഗോകുൽത്ത എന്തിനു വേണ്ടിയാണ് നാട്ടിയിരിക്കുന്നത്? പഴയ നിയമകാലത്തെ ആ കഥ നമുക്കറിയാം, അല്ലെങ്കിൽ ആ ചരിത്ര സംഭവം അറിയാം. മോശ ഇസ്രായേൽ മക്കളെ കനാനിലേക്കുള്ള യാത്രാ മധ്യേ അവർ പാമ്പുകടി ഏറ്റ് ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിലവിളിച്ച് മോശയ്ക്ക് യഹോവ കൊടുത്ത കൽപ്പന പ്രകാരം നീ പാളയത്തിന് മധ്യേ പിച്ചള സർപ്പത്തെ നാട്ടുക, ആ സർപ്പത്തിന്മേൽ നോക്കുന്നവൻ പാമ്പുകടി ഏറ്റവരെല്ലാം രക്ഷപ്രാപിക്കും. അങ്ങനെ രക്ഷപ്രാപിച്ചു. അത് പുതിയ നിയമത്തിലെ ഒരു 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 ദൃഷ്ടാന്തം, ഒരു വരാൻ പോകുന്ന സത്യത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു. ടിപ്പോളജിക്കൽ എക്സാമ്പിൾ എന്ന് വിദ്യാർത്ഥിമാർ അതിന് പറയും. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വരുവാതിരിക്കുന്ന സംഗതിയുടെ ടൈപ്പ് ആണ് പഴയ നിയമത്തിൽ ആ കണ്ടത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ഗോകുൽത്ത നാട്ടിയിട്ട് അതിലേക്ക് നോക്കുന്ന നമ്മുടെ ആന്തരിക കണ്ണു വെച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങൾ, അതങ്ങനെ ഒരു സംഗതിയുണ്ട്. മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക പാപങ്ങൾ തന്നെയുണ്ട്. അതിനെ അങ്ങനെ തന്നെയുള്ള വാക്കെടുത്ത് ദാസന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് പാമ്പ, ആ പാമ്പിന്റെ കടിയേറ്റിട്ടുള്ളവർ ഈ ഗോകുൽത്തായിലെ കർത്താവിന്റെ വിജയ ശ്രീബായിലേക്ക് നമ്മുടെ ആന്തരിക കണ്ണുകൾ വെച്ച് തുറന്നു നോക്കുമ്പോഴാണ് നമ്മൾ രക്ഷപ്രാപിക്കുന്നത്. അല്ലാതെ ഈ പുറത്തെ കണ്ണു വെച്ച് ഗോകുൽത്തായുടെ തടിക്കുരിശയിലോട്ട് നോക്കുമ്പോൾ അതൊരു തടിക്കുരിശ് എന്നുള്ളതല്ലേ. പക്ഷെ ആ തടിക്കുരിശിലുള്ള ആന്തരികമായ ദൈവീക സാരാംശം അകത്തെ കണ്ണു വെച്ച് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് കണ്ണിന്റെ ഒരു കാര്യം. മൂക്കിന്റെ ആണെങ്കിൽ ഒരു ഒരു മശിഹായിക്കൊരു ഗന്ധമുണ്ട്, യേശുമ്പുരാൻ ഒരു ഗന്ധമുണ്ട്. അതുകൊണ്ടാണ് ദിലാസന്മാര് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറയുന്നത് മശിഹായുടെ പരിമളവാസന കേട്ടിട്ടില്ലേ. മാമോദീസായിലൊക്കെ മൂറോന്റെ അഭിഷേകം വരുമ്പോഴും അല്ലാതെ പല സന്ദർഭങ്ങളിലും ദിലാസന്മാർ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് മശിഹായുടെ പരിമളവാസന. ഗന്ധമാണത്, ദ അറോമ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും. അതിൽ വേദവചനത്തിന് അടിസ്ഥാനമുണ്ടാകുന്നു പല കാര്യങ്ങളിൽ. കോരിന്ത്യർ 2:15 പറയുന്നത് ഇപ്രകാരമാണ്, എന്താണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ദൈവത്തിന്റെ സൗരഭ്യ വാസന നമ്മളാകുന്നു, ദൈവത്തിന് ഒരു സൗരഭ്യ വാസനയുണ്ട്. ദേവാലയത്തിൽ കുന്തിരിക്കം പോകുന്നത് എന്തിനാണ്? അത് നമ്മുടെ ഈ പുറമേയുള്ള മൂക്കിൽ കൂടി ആ ദൈവികമായ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു മണം കിട്ടുമ്പോൾ ആ ഒരു ഡിവിനിറ്റി നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അകത്തെ നമ്മുടെ മൂക്ക് തുറക്കണം. ആ അകത്തെ മൂക്ക് തുറപ്പിക്കുവാനുള്ള ചെറിയൊരു പ്രചോദനം കൊടുക്കുവാൻ മാത്രമാണ് ഇത്. അത് വൺ ഓഫ് ദ റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്, അത് മാത്രമല്ല. അപ്പൊ അകത്തെ മൂക്ക് തുറക്കുമ്പോൾ കർത്താവിന്റെ ഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റണം. സൗരഭ്യയാഗമായി അർപ്പിക്കപ്പെടേണ്ടവരാണ് നമ്മളല്ലേ. എഫേസ്യർ 5:2 അത് പറയുന്നുണ്ട്. എന്താ പറയാ, വേദസ്വം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ പറയാ, നോക്കിയോട്ടെ. എഫേസ്യർ for we are to God the pleasing aroma of Christ among these who are being saved and those who are perishing. എന്നൊരു വാക്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അകത്തെ ഒരു മറ്റൊരു ഇന്ദ്രിയമാണ് മൂക്ക്. അത് തുറക്കുവാനുള്ള പ്രചോദനം നമ്മൾ ആർജിക്കുന്നത് ഈ നോയമ്പ് കാലങ്ങളിൽ. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യമേ ഭക്ഷണത്തിൽ മാത്രമുള്ള സംഗതിയല്ല. ഫാസ്റ്റിംഗ് ഫോർ ദ ഐ, ഫാസ്റ്റിംഗ് ഫോർ ദ ഇയർ, ഫാസ്റ്റിംഗ് ഫോർ ദ നോസ്, ഫാസ്റ്റിംഗ് ഫോർ ദ ടങ് ആൻഡ് ഫാസ്റ്റിംഗ് ഫോർ ദ ടച്ച്. ഇതെല്ലാം ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഉള്ളതാണ്. ഇത് മാറ്റിവെച്ചിട്ട് അകത്തെ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൂടുതൽ ശക്തി അതിനെ നിറയ്ക്കാൻ, അവിടെ ഫാസ്റ്റിംഗ് അല്ല. പുറത്തെ ഇന്ദ്രിയങ്ങൾക്ക് ഫാസ്റ്റിംഗ്, അകത്തെ ഇന്ദ്രിയങ്ങൾ ഫാസ്റ്റിംഗ് അല്ല. അത് തുറക്കുക, മോർ ആക്ടിവേറ്റഡ് ആക്കുവാൻ വേണ്ടി പുറത്തെ മാറ്റി നിർത്തുക. രുചി മാറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ്. യഹോവയുടെ രുചി അല്ലെ, ടങ്ങിന്റെ കാര്യം, അടുത്ത ഇന്ദ്രിയത്തിന്റെ കാര്യം, യഹോവയുടെ രുചി അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാക്കിന്റെ രുചി അങ്ങോട്ട് മാറ്റി വെച്ച് ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ രുചി ആസ്വദിക്കുമ്പോഴാണ് നോയമ്പിൽ ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മുടെ കുടുംബാരാധന ക്രമത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, നോയമ്പ് ഒരു പർദീസയാകുന്നു, പർദി ഇത് സ്വർഗത്തിന് തുല്യമാകുന്നു. പക്ഷെ നമ്മൾ നോയമ്പ് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പർദീസായിട്ട് തോന്നാറില്ല. കാരണം ഇത് തീർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ രുചി ആസ്വദിക്കാൻ നമ്മുടെ ശരീരം ഉൾക്കൊള്ളുക. അതിനെ അല്പം ഒന്ന് മാറ്റി നിർത്തി നമ്മുടെ ഉള്ളിലെ രുചിയെ വർദ്ധിപ്പിക്കുമ്പോൾ യഹോവയുടെ രുചി, അതാണ് നമ്മൾ ആസ്വദിക്കേണ്ട ഏറ്റവും വലിയ സംഗതി. ആ ആസ്വാദനം വരുമ്പോൾ ഈ രുചി താനേ മാറിപ്പോകുന്നതാണ്. അതാണ് ഇന്നർ സെൻസസിന്റെ പ്രധാന ചില കാര്യങ്ങൾ. അതുപോലെയുള്ളതാണ് ടച്ച്, ദൈവത്തെ സ്പർശിക്കുക. അതൊരു ഒരു ഒരു ട്രാൻസ്മിഷൻ ഓഫ് എനർജി പോലെ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ പ്രജാതിക്കാരി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി ഈ സ്ത്രീ യേശുവിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ തൊടുവാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. പുരുഷാരം അവനെ തിക്കി തിരക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ യേശുവിനെ മുട്ടുന്നുണ്ട്, തട്ടുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേലങ്ങാണ്ടേ തൊട്ടുള്ളൂ, ശരീരത്ത് തൊട്ടില്ല. ശരീരത്ത് തൊട്ടിരുന്നെങ്കിൽ സെൻസേഷൻ അറിയാമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷെ ശരീരത്ത് തൊട്ടില്ല, വസ്ത്രത്തിന്റെ തൊങ്ങലേലങ്ങാണ്ട് തൊട്ടപ്പോഴേ തൊടാൻ ശ്രമിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് യേശു തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് എന്താ പറയുന്നത്, എന്നെ തൊട്ടതാർ. എന്റെ ചോദ്യം അതാണ്, യേശുവിന്റെ ചോദ്യം അതാണ്, തമ്പുരാന്റെ ചോദ്യം അതാണ്, എന്നെ തൊട്ടതാര്. ആരും രണ്ട് കാര്യങ്ങൾ അവിടെ കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ളത്. ഒന്ന്, പുരുഷാരം എല്ലാം തിരിച്ചു ഇടിക്കും, ഒത്തിരി പേര് യേശുമ്മനെ മുട്ടി ഇടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, തെല്ലിത്തിരക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് തിരിഞ്ഞത് എന്നെ ഒരാൾ തൊട്ടു എന്ന് പറയുന്നത്, അവിടെ തന്നെ ഒരു കോൺട്രഡിക്റ്ററി ആയി. രണ്ടാമത്തെ കാര്യം, ഇവള് തൊട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. അവള് വസ്ത്രത്തിന്റെ തൊങ്ങലെല്ലാം കണ്ടേ വിടുന്നുള്ളൂ. അപ്പൊ സെൻസേഷൻ ഉണ്ടാവുന്നില്ല, പക്ഷെ യേശുവിന് സെൻസേഷൻ മനസ്സിലായി, ഇവക്കും മനസ്സിലായി. കാരണം ഈ തൊടൽ നടന്നത് എവിടെയാണ്? ഈ സ്പർശനമാണ് നമുക്ക് വേണ്ടത്. ഈ തൊടൽ നടന്നത് ശരീരത്തിലല്ല, മറ്റെവിടെയോ ആണ്. ആ തൊടൽ നടന്നത് ഇന്നർ ടച്ച് ആണ്. ഇന്നർ ടച്ചിൽ, ഇന്നറിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്മിഷൻ ഓഫ് എനർജി സംഭവിക്കുന്നു. ഈ ട്രാൻസ്മിഷൻ ഓഫ് എനർജി സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ എവിടെ നിന്ന് ആ എനർജി പുറപ്പെട്ടോ ആ ആൾക്കും, ആരിലേക്ക് ആ എനർജി സ്വീകരിക്കപ്പെട്ടോ ആ ആൾക്കും മാത്രം ഇത് മനസ്സിലാകുന്നത്. വേറെ ആർക്കും ഇത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് പോലും പിടിയിട്ടില്ല. അവർ കർത്താവിന് നീ എന്നെ പറയുന്നത്, എത്ര പേര് കടന്ന് തിക്കി തിരക്കുക, പുരുഷാരം തിക്കി തിരക്കുന്നതിന്റെ ഇടയിലാണോ എന്നെ ഒരാൾ തൊട്ടു എന്ന് പറയുന്നത്? പക്ഷെ യേശു പറഞ്ഞു, അല്ല, എന്നെ ഒരാൾ തൊട്ടു. അത് ആര്? അത് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ആരാണെന്നുള്ളത്. പക്ഷെ കർത്താവ് അവളെ, അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും തന്നോട് കൂടെയുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരും ചോദിച്ചു നോക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ ടച്ച് ഉണ്ടാകേണ്ടതും ഈ മണം ഉണ്ടാകുന്നതും ഈ കേൾവി ഉണ്ടാകുന്നു. കേൾവിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. കേൾവി ഇപ്പോൾ യഹോവയുടെ ശബ്ദം കേൾക്കുന്നു. ഇപ്പം ഏലി ശമൂവേലും ഒരുമിച്ച് താമസിക്കുമ്പോൾ ശമൂവേലിനെ യഹോവ വിളിക്കുന്നുണ്ട്, ശമൂവേലെ ശമൂവേലെ. അപ്പം ശമൂവേൽ വിചാരിച്ച് ഏലി വിളിക്കുന്നതാണെന്ന് ഏലിയുടെ അടുത്ത് പോയി ചോദിച്ചു, എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. രണ്ടാമത് അതുപോലെ കേട്ടപ്പോൾ എന്നെ വിളിച്ചോ? വിളിച്ചില്ല. കാരണം ഏലി ഈ വിളി കേൾക്കുന്നില്ല. ശമൂവേലിന് മാത്രമേ ഈ വിളി അകത്തെ ചെവിയോണ്ട് അവൻ കേൾക്കുക, ഇത് വേറെ എങ്ങും ആ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ഏലിക്ക് ജ്ഞാനദൃഷ്ടി ആ കാര്യം പിടികിട്ടി. മോനെ, ഇനിയും വിളിച്ചാൽ നീ പറയണം, യഹോവയെ അള്ളി ചെയ്യുന്നു, അള്ളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. പറഞ്ഞേക്കാൻ പറഞ്ഞു. മൂന്നാമത് വിളിച്ചപ്പോൾ ശമൂവേൽ വീണ്ടും അത് പറഞ്ഞു, യഹോവ അവനോട് അരുളപ്പാട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ട് വന്നതിന്റെ സാരം, ഈ ദൈവികമായ വ്യാപാരങ്ങളിൽ നമുക്ക് അനുഭവേദ്യം ഉണ്ടാകേണ്ടത് ഉള്ളിലാണ്, ഉള്ളിലെ മനുഷ്യനിലാണ്. പുറത്തെ എന്തിനെയും കൊണ്ടല്ല ഇത് ആസ്വദിക്കാൻ പറ്റുക. അപ്പൊ അകത്ത് യേശുവിന്റെ മണം, അകത്ത് യേശുവിന്റെ രുചി, അകത്ത് യേശുവിന്റെ സ്പർശനം, അകത്ത് യേശുവിന്റെ കേൾവി, ഇങ്ങനെ അകത്തെ ഇന്ദ്രിയങ്ങളെ പരിപോഷിപ്പിക്കുവാനുള്ള കാലയളവാണ് ഈ നൊയമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൊയമ്പിൽ ഇങ്ങനെയുള്ള പരിപോഷണം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനമാണ് സൗഖ്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ ആ സ്ത്രീ തൊട്ടു എന്ന് പറയുന്നു, പക്ഷേ തൊടൽ എവിടെ നടന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ആ തൊടൽ മുഖാന്തരം എവിടെയെല്ലാം സൗഖ്യം ഉണ്ടായി? ആ തൊട്ടവൾക്കും ഉണ്ടായി, അവളുടെ മകൾക്കും ഉണ്ടായി, അങ്ങനെ പല പല വ്യാപാര മേഖലയിലേക്കും ചിലപ്പോൾ അത് വ്യാപരിച്ചതാണ്. സൗഖ്യം എന്ന് പറയുന്നത് അകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന്റെ സാരം. ഇപ്പോൾ നമ്മുടെ ആരാധനകളിലും നമസ്കാരങ്ങളിലും കുർബാന വിശുദ്ധ കുർബാനകളിലും ഒക്കെ സൗഖ്യം എന്നുള്ള വാക്ക് പലതവണ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളെ ആത്മ ശരീര മനസ്സുകളെ നീ സൗഖ്യമാക്കണമേ എന്ന് പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ തലവേദന കൊണ്ട് വന്നവന് ചിലപ്പോൾ തലവേദന കൊണ്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും, പോകുന്നുണ്ടാവില്ല അല്ലേ? അങ്ങനെ അങ്ങനെ അല്ലെ, മുട്ടുവേദന വന്നവൻ മുട്ടുവേദന അവിടെ തന്നെ ഉണ്ടാവും, പോകുന്നില്ല. എത്രയോ നാളായി കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് സൗഖ്യമൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അപ്പുറത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. പിതാക്കന്മാർ സൗഖ്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറമേയുള്ള ഒരു ഹിയറിംഗ് മാത്രമല്ല, അതിന് പ്രാധാന്യം ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആഴത്തിലേക്ക് ചില കാര്യങ്ങളുണ്ട്. ഈ സൗഖ്യം നടക്കുന്നത് പുറമേ മാത്രമല്ല. ഇംഗ്ലീഷിന് അതിന് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വാക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും, ക്യൂറിംഗ് ആൻഡ് ഹീലിംഗ്, ഇതാണ് രണ്ട് വാക്കുകൾ. അതേസമയം മലയാളത്തിൽ നമ്മൾ പൊതുവെ സൗഖ്യം എന്നേ പറയാറുള്ളൂ. സൗഖ്യം എന്ന് സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അർത്ഥം അല്ല പിതാക്കന്മാർ ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ കുറച്ചും കൂടെ ആഴമായിട്ടാണ് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ദേഹത്ത് ഒരു ഒരു അസ്വസ്ഥതയുണ്ടാകുന്നു, മുറിയുണ്ടാകുന്നു, ദീർഘനാളുകൾ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചിട്ട് അത് ആ മുറിവ് ഉണങ്ങും. പക്ഷെ നമ്മൾ മുറിവ് ഉണങ്ങി എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് ആ അസ്വസ്ഥത മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ സൗഖ്യമുള്ളവരാകുന്നില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണമുണ്ട്. പൗലോസ് ശ്ലീഹായ്ക്ക് വളരെ അതികഠിനമായ വേദനയുള്ള ഒരു രോഗമുണ്ടായിരുന്നു. അതെന്താണെന്ന് വേദശാസ്ത്രജ്ഞന്മാരത് കണ്ട് പിടിച്ചിട്ടില്ല. ഇന്നത്തെ വളരെ ഭീകരമായ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ അതിവേദനപ്പെടുന്ന അൾസർ പോലെയോ അങ്ങനെ എന്തോ ഒരു രോഗമായിരുന്നു. ആ രോഗം വന്ന് അതികഠിനമായി തനിക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയപ്പോൾ, നമ്മുടെ കത്തയിലൊക്കെ പറയുന്ന പോലെ സഹിപ്പാൻ ചെയ്യാത്ത പരീക്ഷകൾ നിങ്ങളെ രക്ഷിച്ചോളണം എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ, പൗലോസിയെ പോലുള്ള ആധ്യാത്മിക മനുഷ്യൻ ശരീരത്തുണ്ടാകുന്ന വേദനയെ പറ്റി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ വേദന എന്തുമാത്രം എത്തിക്കാണും. അപ്പോൾ ആധ്യാത്മിക മനുഷ്യൻ അതിനെ പറ്റി എത്ര ബോധരാകുകയില്ല. പരിമിതരുമേ ഞാൻ ഉദാഹരണമാണ്, ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് കൊടുക്കുന്ന മറുപടി നമ്മളെല്ലാം കത്തിൽപ്പടകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പൗലോസ്ലിഹ സൗഖ്യമായില്ലെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ പൗലോസ്ലിഹ ഒരു പൂർണ്ണ സൗഖ്യം പ്രാപിച്ചാൽ, കാരണം എന്താണെന്നറിയാം, അതിനുശേഷം അദ്ദേഹം ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടേയില്ല. അദ്ദേഹത്തിന് പിന്നെ എന്തൊരു വിഷയമല്ല, വേദന അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വേദനയ്ക്കപ്പുറമായി തന്റെ അകത്തെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ആക്ടിവേറ്റഡ് ആയി പരിശുദ്ധാത്മാവിന്റെ ആനന്ദം എന്ന് പറയുന്ന സൗഖ്യം, പരമസുഖം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശുദ്ധകുമാരൻ കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താൽ ആനന്ദിച്ച് സമാധാനത്താലേ പോകണം. ആ അവസ്ഥ, സന്തോഷവും ആനന്ദവും സമാധാനവും മനസ്സിന്റെ ഉള്ളിൽ ലഭിച്ചു കഴിയുന്ന അവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ സൗഖ്യം എന്ന് പറയുന്നത്. നൊയമ്പ് കാലങ്ങളിൽ സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും നല്ല മുഖപ്രസന്നതയോടും കൂടി ഇരിക്കേണ്ട കാലഘട്ടമാണ്. പടിമലത്തിനുമേനിയുടെ അടുത്ത് അനേക രോഗികൾ വരുമായിരുന്നു. അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും, രോഗികൾ സുഖപ്പെടും. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ, അദ്ദേഹം അദ്ദേഹത്തിന്റെ വലത്തേ വേദനപ്പെടുന്ന ഒരു രോഗിയുടെ തലയിന്മേൽ കൈവയ്ക്കുമ്പോൾ ആ രോഗിയുടെ വേദന മാറുന്നു എന്നുള്ളതിനോടൊപ്പം അദ്ദേഹം വലത്തേ തലയിൽ കൈവയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ ഇരുന്നത് അദ്ദേഹത്തിന്റെ എലിയിൽ അമർത്തി പിടിച്ചുകൊണ്ടാണ്. എന്താണെന്നറിയാമോ, അകത്ത് ഭയങ്കര വേദനയാണ്. വേണമെങ്കിൽ വരുന്നതിന് എനിക്ക് വലത്തേ എടുത്ത് അങ്ങോട്ട് വെച്ചാൽ പോലെ, സ്വന്തം ദേഹത്ത് വെച്ചത് എന്താ വെക്കുകയില്ല. അത് ഇതാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ അടിസ്ഥാന ശാസ്ത്രം. ആ വേദന അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം. തിരുമേനിക്ക് ആ വേദനയെക്കാൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആനന്ദ നിറവിലിരിക്കുക. സത്യത്തിൽ ഇവർക്കൊക്കെ ഈ ആനന്ദമാണ് കൊടുക്കുന്നത്, ഈ വരുന്ന രോഗികൾക്കൊക്കെ. പക്ഷെ അവർക്ക് വേണ്ടിയത് ശരീരത്തിന്റെ സൗഖ്യം മാത്രമായതുകൊണ്ട് അത് മാത്രമേ അവരിൽ സംഭവിക്കുന്നുള്ളൂ. ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവർക്ക് അത് കൊടുക്കുവാൻ സ്വർഗം എപ്പോഴും തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, അങ്ങനെ ദോഷികളായിരുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എത്ര മുട്ട എത്ര മീനും ഒന്നും തരുമെന്നല്ല, പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരുമെന്നാണ്. പക്ഷെ നമ്മൾ ആരും പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കാര്യം. നമുക്ക് ദേവാലയത്തിൽ പോയാലും പ്രാർത്ഥിക്കാനിരുന്നാലും നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മുടെ മുട്ടിന് വേദന മാറണം, തലവേദന മാറണം, വീട് പണി നടക്കണം, മകളുടെ കല്യാണം നടക്കണം, അങ്ങനെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം നമ്മുടെ കർത്താവിനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു 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 ഉപാധി മാത്രമായി പരിമിതപ്പെടുത്തുന്നത് വളരെ ശോചനീയമാണ്. അതേസമയം ദൈവം എന്താഗ്രഹിക്കുന്നു, നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എന്താഗ്രഹിക്കുന്നു, തന്റെ അടുക്കുള്ള റിസോഴ്സസിനെ ചോദിക്കൂ. പരിശുദ്ധാത്മാവ് നിറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുവാനുള്ള ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റഡ് ആകേണ്ടിയിരിക്കുന്നു. അകത്തെ കണ്ണും അകത്തെ മൂക്കും അകത്തെ നാക്കും അകത്തെ ചെവിയും അകത്തെ ത്വക്കും കൂടെ ആക്ടിവേറ്റഡ്, അതിന് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കണം. അതിന് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുറത്തെ ആ അഞ്ച് സാധനങ്ങൾ പാറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പിതാക്കന്മാർ മുൻപിൽ ചില കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവസന്നിധിയിലെ വ്യാപാര മേഖലകൾക്കായിട്ട് കൂടുതൽ സമയം വിനിയോഗിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന സമയവും എല്ലാം ഒരിക്കലും ഒരു നിങ്ങളൊരു എനർജിയാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഈ എനർജി അന്തരീക്ഷത്തിൽ കിടക്കും, എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ അത് തിരിച്ചു വരും. അത് എനർജിയുടെ ഒരു 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 എന്താ പറയുന്നത്, സയന്റിഫിക് ലോയാണ്. അതുകൊണ്ട് ഈ നോയമ്പിന്റെ കാലയളവിൽ നമ്മുടെ അവസ്ഥയെ തിരികെ ശുദ്ധീകരിക്കപ്പെടുവാനും തന്മൂലം നമുക്ക് സൗഖ്യം ലഭിക്കുവാനും പരിശുദ്ധാത്മാവിനെ അത്യധികമായി ചോദിക്കുവാനും നിസ്സാരമായ നമ്മുടെ യാചനകളിൽ നിന്ന് നമ്മുടെ യാചനകൾ കുറച്ചും കൂടെ നല്ല യാചനകൾക്ക് മറുപടി തരുന്ന ദൈവത്തിലേക്ക് നല്ല യാചനകളെ അർപ്പിക്കുവാനും ആ നല്ല യാചനകളുടെ ഔന്നിത്യത്തിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുകയും അതോടുകൂടി സാലത് എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിനെ മാത്രം മതി എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പുറകെ വന്നോളും. നിങ്ങൾക്ക് വേദനയുണ്ടോ, സുഖമുണ്ടോ, ദുഃഖമുണ്ടോ, എല്ലാത്തിനും മുകളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മേലിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാതെ വരുമ്പോൾ നിരാശയും, കിട്ടും, കിട്ടിക്കഴിയുമ്പോൾ ഓവറായിട്ടുള്ള എക്സൈറ്റ്മെന്റും ഉണ്ടാവും. ഇതൊന്നും ആധ്യാത്മികന്റെ ലക്ഷണമല്ല. എന്തെങ്കിലുമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഓവറായി ഹലോ
കേക്കാട്ടെ, പറഞ്ഞോളൂ, കേക്കാം.
കട്ടായ പോലെ തോന്നി.
ഓക്കെ,
ഓവറായിട്ട് എക്സൈറ്റഡ് ആകുവോ ഓവറായിട്ട് നിരാശനാകുവോ ചെയ്യുന്നതൊന്നും ആധ്യാത്മികന്റെ ലക്ഷണമല്ല. സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും ഉള്ള ഒരു നമ്മുടെ ഒരു 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 ആധ്യാത്മിക യാത്രയുണ്ടല്ലോ പരിശുദ്ധാത്മാ, അതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. ആ ആ സൗഖ്യത്തിന്റെ അനുഭവം നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ശുദ്ധീകരിച്ചുകൊണ്ട് പുറത്തെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെ കുറച്ച് ഇഫക്റ്റെടുത്ത് മാറ്റിവെക്കുമ്പോൾ സംഭവിക്കുന്ന അകത്തെ ഇന്ദ്രിയങ്ങളുടെ ആക്ടിവേഷൻ സംഭവിക്കുവാൻ ഈ നോയമ്പുകാലത്ത് നമുക്കെല്ലാം പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ അവസരം തന്നതിന് കൃത്യമായി നന്ദി പറയും. നന്ദി പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. രാജശിഷ്യനോടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും നമ്മുടെ കർത്താവിന്റെ അതിവരിച്ച നാമത്തിൽ നേർന്നുകൊണ്ട് എന്റെ ഈ എളിയ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു.
സഭയിലെ ഒരു പ്രാർത്ഥനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നടത്തിയ പ്രഭാഷണം, അത് പ്രസംഗം ഏറ്റവും വളരെ അനുഗ്രഹീതമാകുന്നുള്ളത് യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ സെൻസുകളെയും നിയന്ത്രണ വിധേയമാക്കത്തക്കവണ്ണം നമ്മുടെ ചിന്തകളെ വളരെ ആഴമായ ഒരു ബോധ്യങ്ങളിലേക്ക് തന്റെ വാക്കുകൾ കൂടി നയിച്ചു. പല ആശയങ്ങളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പുതുവ് ഉള്ളതായിട്ട് തീർച്ചയായിട്ടും അനുഭവപ്പെട്ടു എന്നുള്ള സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലങ്ങളിൽ സൗഖ്യം താല്പര്യത്തോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ അത് ശരീരത്തിന്റെ സൗഖ്യത്തിലും അതിൽ താല്പര്യത്തിലും നമ്മുടെ വീക്ഷണങ്ങൾ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ വീക്ഷണങ്ങളുടെ ബാഹ്യ ആവരണങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് അതിനപ്പുറമുള്ള ഒരു ദർശനങ്ങളിലേക്ക്, ഒരു സൗഖ്യത്തിന്റെ ആഴമായ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ അനുധാനം ചെയ്ത അച്ഛൻ്റെ ആഴമേറിയ ചിന്തകൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്തി ജീവിതത്തിന് അത് പ്രബലപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് കൂടുതൽ നമ്മളെ സ്വാധീനിക്കട്ടെ ഈ ചിന്തകളൊക്കെ. ദൈവം ഒരു ഡോക്ടറുടെ ശുശ്രൂഷയിൽ മാത്രം ദൈവത്തിന്റെ ശുശ്രൂഷകളെ പരിമിതപ്പെടുത്താതെ പുറമേയുള്ള സൗഖ്യത്തിനപ്പുറം അകമയുള്ള മനുഷ്യന്റെ ശുദ്ധീകരണമാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള ഒരു ബോധ്യം ഈ നോമ്പ് കാലങ്ങളിൽ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നത് ഒരു വൈദ്യൻ ഒരു ഒരു ശരീരത്തെ സുഖം നൽകുന്ന ഒരു ഹോസ്പിറ്റലിലെ വൈദ്യന്റെ ഒരു അടുത്ത് ചെല്ലുന്ന ലാഘവത്തോടുകൂടിയുള്ള ഒരു തലത്തിലാണ് നമ്മുടെ ചിന്തകളൊക്കെ. അതൊരു ഒരു ഉയരം കുറഞ്ഞ ചിന്തയാണെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചൂട് ഔന്നിത്യമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ദൈവം ആരാണെന്നുള്ള ആ ഒരു ചിന്ത നല്ല അവബോധത്തിൽ വളരണമെങ്കിൽ ഈ അകമയുള്ള ചില സംഗതികളിലൊക്കെ ഉള്ള അന്വേഷണം അനിവാര്യമാണ്. നമ്മുടെ അച്ഛൻ പറഞ്ഞത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട 10 senses എന്നുള്ളത് വളരെ വളരെ നല്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. നമ്മൾ സാധാരണ 5 senses എന്നുള്ളത് പറഞ്ഞ് ചിന്തിക്കും, പക്ഷെ അതിനപ്പോൾ അതിൻ്റെല്ലാം അപ്പുറം ഒരു അകമുണ്ടെന്നുള്ള ഒരു ചിന്ത പോലീസിലേക്ക് നമ്മളെ ഓർപ്പെടുത്തുന്നത് പോലെ തന്നെ അത് നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുവാൻ തക്ക വേണം അച്ഛൻ്റെ ഒരു ചിന്തയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ അത് സംശയവുമില്ല. അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന് അവസരമുള്ളപ്പോഴൊക്കെയും ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അതുപോലെ അനേകർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അനേകർക്ക് അത് പ്രയോജനം ചെയ്യും. ആ ഒരു കാഴ്ചപ്പാട് ചിന്തിക്കുവാൻ തക്ക ഉടനടയാകും. ഏതായാലും അച്ഛൻ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടമായിട്ട് പേരുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്ക് 187-ാമത്തെ സുവിശേഷ ഗീതങ്ങളിൽ അനുതാപത്തിന്റെ ഗീതം സമർപ്പിക്കാം. കരുണാകടലെ ഞാൻ നോക്കും, ദേവാതനയ എൻ പാപം പെരുകി, പിഴകൾ വർദ്ധിച്ചയ്യോ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കാം.
കരുണാകടലെ ഞാൻ നോക്കും, ദേവാതനയ ജീവിക്കും
സമയത്ത് വായിക്കുന്നു. ജോൺ, ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ, സണ്ണി, ആലിസ്, രാജി, മോളി, രൂബൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി ഓർത്തൊരു പേരായിരുന്നു എലിസബത്ത്. എലിസബത്തിന് ക്യാൻസർ ആയിരുന്നുള്ള കാര്യം നമുക്കറിയാം. അത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഫോർത്ത് സ്റ്റേജിലായിരുന്നു. എങ്കിലും കുറെ നാളുകളൊക്കെ ചികിത്സ നടത്തിയെങ്കിലും പക്ഷേ അത് വൈദ്യശാസ്ത്രത്തിന് ഉള്ള പരിമിതിക്കപ്പുറമായതുകൊണ്ട് സാധിച്ചില്ല. കഴിഞ്ഞ ആഴ്ച എലിസബത്ത് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എലിസബത്തിൻ്റെ ആ പാണ്ഡിത്യശാന്തി നിൽപ്പാണ്ടക്കോണം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ കൃപാസങ്ങളിൽ പന്തക്കവണം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുവല്ലോ ദൈവമേ. അവിടെ ഞങ്ങളെ കാണുന്നുണ്ട്, അവിടെ ഞങ്ങളെ അറിയുന്നുണ്ട്. പുറമേയുള്ള ഇന്ദ്രിയങ്ങളല്ല, ഞങ്ങൾ കേട്ട വാക്കുകളെ പോലെ അകമയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയെ സ്പർശിപ്പന്തക്കവണം ഞങ്ങളെ സഹായിക്കണമേ. ഒരു സ്ത്രീ അങ്ങയുടെ വസ്ത്രതൃത്തങ്ങൾ തൊട്ടപ്പോൾ ആ സ്പർശനം അങ്ങ് തിരിച്ചറിഞ്ഞതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തിരിച്ചറിയണമേ. മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സക്കായി അവിടെ നിന്ന് കണ്ടതുപോലെ അങ്ങനെ അന്വേഷിക്കുന്ന മനുഷ്യരെയൊക്കെ കാണത്തക്കവണ്ണം ആഴമായ വിശുദ്ധി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങനെ സ്പർശിക്കത്തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുന്നത് ഞങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ വിശുദ്ധിയാണല്ലോ. അങ്ങനെ തുടത്തക്കവണ്ണമുള്ള വിശുദ്ധി ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും അവിടെ നിന്ന് മാത്രമാവുന്നു. ഏത് രോഗം വന്നാലും ഏത് ദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടുന്ന് കൂടെയുണ്ടെന്നറിയുമ്പോൾ ആ രോഗങ്ങളോ ആ പ്രയാസങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും ഇല്ലാതാകും. ഏറ്റവും വലിയ നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യമായിട്ടുണ്ടാകുമ്പോൾ അതിനപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നല്ല ഒന്നും ഇല്ലല്ലോ. ആ ഒരു തിരിച്ചറിവും ആ ഒരു അന്വേഷണവും ആ ഒരു സാധ്യതയും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. ഓരോ നിമിഷവും ഞങ്ങളുടെ ഉള്ളിലുള്ള അങ്ങേ കാണത്തക്കവണ്ണം ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അനേക രോഗികളെ തിരുവ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇനിയും അനേകം പേര് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ദൈവമേ, അവരൊക്കെയും ഈ നിമിഷം വരെയും നടന്നു പോകുന്നത് അങ്ങയുടെ കരുണയും അങ്ങയുടെ സ്പർശനം കൊണ്ട് മാത്രമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ രോഗം ഒരു ഭാഗ്യമാണെന്ന് ചിന്തിക്കത്തക്കവണ്ണം ഉള്ളൊരു ആന്തരിക വിശുദ്ധിയിലേക്കും ഒരു ഭക്തിയുടെ ഔന്നത്യത്തിലേക്കും പ്രവേശിക്കത്തക്കവണ്ണം ഇതിന്റെ മക്കളെയൊക്കെ അവിടെ എഴുന്നേൽക്കാൻ തിരക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും അങ്ങേ കാണത്തക്കവണ്ണം, അങ്ങേ കണ്ട് മനസ്സ് ശോഭനമാകത്തക്കവണ്ണം ഇതിന്റെ മക്കൾക്കൊക്കെ ആ ഒരു ഒരു അനുഗ്രഹീതമായ സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവേ, ഹൃദയം നുറങ്ങി നിന്നെ വിളിക്കുന്നവർക്കൊക്കെ അവിടുന്ന് സമീപനാകുന്നുവല്ലോ. അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസവും ധൈര്യവും നൽകുന്നു. ജീവിതത്തിന്റെ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നേടിത്തരുന്ന ധൈര്യവും ശക്തിയും ഒക്കെ വാക്കുകൾക്ക് അതീതമാണ്. എപ്പോഴും ആ ഒരു ശക്തി കണ്ടെത്തുവാൻ തക്കവണ്ണം അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെയും പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെയൊക്കെയും അവിടെ നിറയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ അവരെ സ്നേഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായി അവിടുന്ന് ആഴമായിട്ട് തന്നെ മക്കളെ സ്നേഹിക്കുന്നു. ആ ഒരു ബോധ്യം ഞങ്ങളിലും അവരിലും നിറവേറ്റുവാൻ തക്കുള്ള സംഗതിയാക്കണമേ. ഓരോ മക്കൾക്കും അവിടുത്തെ സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവം, ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങൾ വായിക്കുന്നല്ലോ അങ്ങയുടെ നോട്ടത്തിലും സ്പർശനത്തിലും ഒക്കെയും അനേകർ സൗഖ്യം വന്നു. ഈ ഇതിന്റെ മക്കളും ഒക്കെയും അങ്ങയോടുള്ള ബന്ധത്തിൽ ആന്തരികവും ബാഹ്യവുമായ സൗഖ്യവും ആരോഗ്യം നേടിയെടുക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുന്ന് കൊടുക്കുന്ന മാനസിക ശുദ്ധതയിൽ അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് അങ്ങനെ സന്തോഷത്തോട് ആരാധിക്കത്തക്കവണ്ണം ആരോഗ്യമുള്ള ശരീരവും ഒരുക്കമുള്ള മനസ്സും കൊടുത്ത് ഇതിന്റെ മക്കളെയൊക്കെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്ന അനേകരുണ്ട്. ഓരോ മക്കളും രൂപ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമീപസ്ഥനായ ദൈവം കൂടെ ഉള്ള ബോധ്യവും വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയൊക്കെ അവർക്ക് പകർന്നു കൊടുത്തവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും കഴിവും ശക്തി നൽകി നയിക്കണമേ. ഈ ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളിലെ അറിവ് കണ്ടെത്തത്തക്കോണമുള്ള ആഴമായ ബോധ്യം തന്നെ മക്കൾ പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരുപാട് വഴിപിഴച്ചു പോകാൻ സാധ്യതയുള്ള ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ നന്മയിൽ വളരുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സ്വാധീനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിൽ സ്നേഹത്തിന്റെ ആഴമൊക്കെ കുറഞ്ഞുകൊണ്ടുവരുന്ന ഈ ലോകത്തിൽ ആഴമായി അവിടുന്ന് സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കരുതലോടെ കാര്യങ്ങളെ സ്വീകരിക്കുവാനുള്ള മനസ്സൊക്കെയും നിന്റെ ദാസകൃത്യോട് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലവട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല വഴികളെ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ബുദ്ധികളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല മക്കളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയും അതുപോലെ എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. ഭദ്രാസനത്തെ മൊത്തമായിട്ട് അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ ആത്മിക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവൻ അങ്ങയിൽ ആശ്രയിക്കത്തക്കവണ്ണം, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകത്തക്കവണ്ണം അവിടുന്ന് ഓരോരുത്തരെയും സ്വാധീനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ വീണ്ടും വളരെ താഴ്വോടുകൂടി സമർപ്പിക്കുന്നു. ദൈവം, ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ വാക്കുകളിലും ഒക്കെ രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണയാക്കി തീർക്കണമേ. നല്ല പരിവർത്തനത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഇതിൽ സഹായിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് വാഴ്ത്തി. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഓരോ നോമ്പും ഞങ്ങൾ ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോഴും വിശുദ്ധിയുടെ മഹോന്നതങ്ങളിലേക്ക് ചുവട് വെച്ച് പ്രവേശിക്കത്തക്കവണ്ണം അങ്ങയുടെ ഹസ്തം നീട്ടിത്തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളായിട്ട് ഞങ്ങൾ ഓർത്ത എലിസബത്തിന്റെ ആത്മാവിനെ ശാന്തി നൽകണമേ. പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാട് ദുഃഖത്തിൽ ആദിക്കുന്ന ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കൊക്കെയും അവിടുന്ന് ആശ്വാസവും ബലവും നൽകി അവിടുന്ന് ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുകയും അനേകർക്ക് മാർഗദർശനം നൽകത്തക്കോണം ഈ സഹോദരൻ, ഈ ദാസനെ കൂടുതലായിട്ട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ എന്തിന്റെ തിരുനാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നൊരു നാൾ സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
സ്നേഹവും ഒരുപാട് സംബന്ധവുമായ വാസുദേവമായ കർത്താവ് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന് മേലും ഈ പ്രാർത്ഥന കൂട്ടായ്മ മേലും പ്രസംഗിച്ച വൈദികന്റെ മേലും ഞങ്ങളെല്ലാവരുടെ എല്ലാ നല്ല ആവശ്യങ്ങളിലും എല്ലാ രോഗികളുടെ മേൽ ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണം.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠ മരിച്ചന്ത പകർന്നുവന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിലെ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വിജുവേച്ചൻ ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വീണ്ടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. അരമനയിൽ കൂടി വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ വിനയത്തോടും പ്രാർത്ഥനയോടും ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചവരെ നമ്മുടെ മനസ്സിന് ഓർക്കുക, അവർക്കൊക്കെയും അവരുടെ സൗഖ്യത്തിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ, അതുപോലെ അസിസ്റ്റേറ്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട പ്രീതി, എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.